നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നോർത്തേൺ ടെറിട്ടറി നിയമസഭയിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരുന്ന ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. 25 നിയമസഭയിൽ 16 സീറ്റുകളുടെ പിന്തുണയോടെ കൺട്രി ലിബറൽ പാർട്ടി അഥവാ CLP ഭരണം പിടിച്ചു. റിസൾട്ട് വന്നപ്പോൾ വിജയിച്ചവരിൽ ഒരു മലയാളിയുമുണ്ട് എന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ആരോഗ്യ പ്രവർത്തകനായ ജിൻസൺ ആൻഡ്രോ ചാൾസാണ് നോർത്തേൺ ടെറിട്ടറി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മലയാളി. സാൻഡേഴ്സൺ മണ്ഡലത്തിലെ നിലവിലെ ജനപ്രതിനിധിയും മന്ത്രിയുമായിരുന്ന കേറ്റ് വാർഡനെ തോൽപ്പിച്ചാണ് ജിൻസൺ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത്. തെരഞ്ഞെടുപ്പ് വിജയത്തെപ്പറ്റിയും രാഷ്ട്രീയ വിശേഷങ്ങളെക്കുറിച്ചും ജിൻസൺ ചാൾസ് സംസാരിക്കുന്നത് നമുക്കിനി കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ജിൻസൺ ചാൾസ് SBS മലയാളത്തിലേക്ക്. ജിൻസൺ, ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിരവധി മലയാളികൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു മലയാളി തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലേ?
എന്റെ അറിവിൽ അതാണ് ശരി.
ഇനി ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വിജയത്തെ പറ്റി പറയുകയാണെങ്കിൽ, 2 മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളായിരുന്നു ഈ കേറ്റ് വാർഡൻ. മാത്രമല്ല നിലവിലെ സർക്കാരിലെ വകുപ്പ് മന്ത്രിയുമായിരുന്നു അല്ലേ?
അതെ, കഴിഞ്ഞ 8 അവിടുത്തെ മെമ്പർ ആയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 അവിടുത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, പിന്നെ മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു.
ഓക്കെ, വാശിയേറിയ ഒരു മത്സരമായിരുന്നു എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ സാൻഡേഴ്സൺ മണ്ഡലത്തെ പറ്റിയും ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയും ഒക്കെ ഒന്ന് പറയുമോ?
സാൻഡേഴ്സൺ മണ്ഡലം ലേബർ പാർട്ടി അവരുടെ ഏറ്റവും ഉറപ്പുള്ള ഒരു മണ്ഡലങ്ങളിൽ പെടുത്തിയിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ലിബൽ പാർട്ടി എനിക്കൊരു ഇവിടുത്തെ കൺട്രി ലിബൽ പാർട്ടി എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതൊരു 6 മുമ്പാണ് എന്നെ ഇവര് സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ആ സമയം തൊട്ട് ഞാൻ എന്റെ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ജോലി കഴിഞ്ഞും അതിനുശേഷമുള്ള വീക്കെൻഡുകളിലും ഞാൻ വീട് കയറ്റവും മറ്റാൾക്കാരെ കാണുന്ന പരിപാടിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ May 16 ഞാൻ ലീവിലായിരുന്നു. ഒരു 3 ഫുൾ എല്ലാ ദിവസവും പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്ന ആളുകളെ കണ്ട് വീടുകൾ കയറി ആണ് ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൺട്രി ലിബറൽ പാർട്ടിയുടെ ഒരു മെസ്സേജ് ക്ലിയർ ആയിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കാൻ അതുവഴി സാധിച്ചു. അങ്ങനെയാണ് ഒരു 22% വോട്ട് തിരിച്ചു പിടിച്ച് ഈ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത്.
ഓക്കെ, ഇപ്പൊ ലീവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ജോലിയും MLA സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ?
പറ്റില്ല. ഞാൻ August 1 ഒഫീഷ്യലി റിസൈൻ ചെയ്തിരുന്നു. കാരണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അല്ലെങ്കിൽ റിട്ട് അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സർക്കാർ ജോലിയിൽ ഇരിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. ഞാൻ 2011 ഓസ്ട്രേലിയയിലോട്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ഒരാളാണ്. 3 വാഗവോഗ ബേസ് ഹോസ്പിറ്റലിൽ ന്യൂ സൗത്ത് വെയിൽസ് വർക്ക് ചെയ്തു. 2015 ജാനുവരിയിലാണ് ഡാർവിനിൽ എത്തുന്നത്. അപ്പം ഞാനന്ന് ഇനീഷ്യലി ഞാനൊരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തു. പിന്നെ പല പൊസിഷനും കവർ ചെയ്ത് ഞാൻ ലാസ്റ്റ് 3 ഒരു ഡയറക്ടർ ലെവലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇവിടുത്തെ മെന്റൽ ഹെൽത്ത് വിഭാഗവും ആൽക്കഹോൾ ആൻഡ് അതർ ഡ്രഗ് സർവീസസ് വിഭാഗവും അതിന്റെ അക്യൂട്ട് സർവീസസും ഇൻ പേഷ്യന്റ് ക്രൈസിസ് ടീം അങ്ങനെ വരുന്ന ടീമുകളെല്ലാം ഞാനാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞൊരു 3 അതായിരുന്നു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഇലക്ഷൻ നിൽക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരു ജോലിയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അത് പ്രകാരം ഞാനിപ്പോ August 1 റിസൈൻ ചെയ്തിരുന്നു ജോലിയിൽ നിന്ന്.
സീറ്റ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു ജിൻസ?
സീറ്റ് കിട്ടുക എന്നുള്ള എളുപ്പമുള്ള കാര്യമായിരുന്നല്ലോ. അതിനൊരു വളരെ ഒരു എന്താ ദൈർഘ്യമേറിയ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ June 2023 കൺട്രി ലിബറൽ പാർട്ടി ഇങ്ങനെ സ്ഥാനാർത്ഥികളെ ക്ഷണിക്കുന്നു എന്ന രീതിയിൽ ഒരു ന്യൂസ് ഞാൻ കാണുകയുണ്ടായത്. അപ്പൊ അതനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. കാരണം ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിലോട്ട് വരണമെന്ന് ഒരു ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലെ ഒരു രാഷ്ട്രീയം എന്നൊരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് അപ്പൊ എപ്പോഴും രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 2 അല്ലെങ്കിൽ ഞാൻ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പത്തെ ഒരു 1 ഇവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇത് എനിക്ക് ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ മെന്റൽ ഹെൽത്തും ആൽക്കഹോൾ ഡ്രഗ് സർവീസസും ആയതുകൊണ്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളും നോർത്തൺ ടെറിട്ടറിയെ ഈ എന്താ പ്രശ്നങ്ങൾ എത്രത്തോളം അലട്ടുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുള്ള മെഷേഴ്സ് അത്ര അപ്രോപ്രിയേറ്റഡ് എനിക്ക് തോന്നിയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഓക്കെ എന്റെ എക്സ്പെക്ടേഴ്സ് ഇതാണ് എന്ന രീതിയിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചതും ഞാനൊരു ആപ്ലിക്കേഷൻ അവർക്ക് സബ്മിറ്റ് ചെയ്തതും പിന്നെ അവിടെ നിന്നൊരു പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റർവ്യൂ പ്രോസസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു 10 സ്പീച്ച് ഇനീഷ്യലി പ്ലസ് ഒരു 45 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ. അതിൻ്റെ അകത്ത് 14 പാനൽ ഉണ്ടായിരുന്നു. ആ പാനല് ക്വസ്റ്റ്യൻസ് ഒരു 10-20 ക്വസ്റ്റ്യൻസ് പ്ലസ് എന്റെ സ്പീച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തു. അവരൊരു റാങ്ക് ലിസ്റ്റ് പോലെ അവരവരുടെ അടുത്ത മുകളിലത്തെ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വിടുന്നു. മാനേജിംഗ് കമ്മിറ്റി സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്ന ആ ഒരു ഇതില് വോട്ടിനിട്ടാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്.
ഓക്കെ, ശ്രോതാക്കളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയുകയാണ്, പത്തനംതിട്ട MP ആയ ആന്റോ ആന്റണിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ജിൻസൺ ചാൾസ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജിൻസ, ഇപ്പോൾ ഈ പറഞ്ഞതിനോട് അനുബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടിയുള്ള അപേക്ഷ നൽകുന്നതിന് മുൻപ് കൺട്രി ലിബറൽ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്നാണോ പറയുന്നത്?
സ്ഥാനാർത്ഥിത്വത്തിനുവേണ്ടി ആപ്ലിക്കേഷന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ചെയ്തിരുന്നത് ഞാൻ മറ്റേ കൺട്രി ലിബറൽ പാർട്ടിയിലെ ഒരു അംഗത്വം എടുത്തു. അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എനിക്കറിയായിരുന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ച് ഞാൻ എന്റെ അംഗത്വം എടുത്തു. അംഗത്വം എടുത്തു കഴിഞ്ഞ് എന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുന്ന ഏതാണ്ട് ഒരു 1-2 മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പം കൺട്രി ലിബറൽ പാർട്ടി മെയിനായിട്ട് നോക്കിയിരുന്നത് അവർക്ക് വ്യത്യസ്തമായ സ്കില്ലുള്ള ആളുകളെയാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അവർ നോക്കിയപ്പം ഞാനൊരു എൻ്റെ ഒരു ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് പ്ലസ് ഒരു മൾട്ടിക്കൾച്ചർ, ഞാൻ അന്നേരം ഡാർവിൻ മലയാള അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു. അതിന് മുമ്പ് ഞാൻ സെക്രട്ടറി അല്ലെങ്കിൽ പബ്ലിക് ഓഫീസർ ട്രഷറർ അങ്ങനെയുള്ള ചുമതലകളിൽ ഇരുന്നിരുന്നു. അപ്പോൾ അവരങ്ങനെയുള്ള ഒരു സ്കിൽ സെറ്റ് ഉള്ള ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ കൊള്ളാൻ പറ്റുന്ന ഒരാളാകും എന്ന് അവർക്ക് കണ്ടു. പിന്നെയാണ് അവരിപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പിന്നെ അടുത്ത പ്രോസസ്സിലോട് കടക്കുന്നത്.
ഓക്കെ, ഞാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഈ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെയാണോ തിരഞ്ഞെടുപ്പിൽ? ഇവിടെ ഒത്തിരി ചെലവുകളൊക്കെ ഉണ്ടാകുമല്ലോ, ഈ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് ആരാണ്?
ചെലവുകൾ മീറ്റ് ചെയ്യേണ്ടത് സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തവണ അത് കൂടുതലും വഹിച്ചത് പാർട്ടിയാണ്. സാധാരണ നമുക്കത് തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു നമുക്കുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് തിരഞ്ഞെടുപ്പിന് വരുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇത്തവണത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ശക്തമായ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പുള്ളി അതിനുള്ള ഫണ്ടുകൾ റേസ് ചെയ്യാൻ പുള്ളിക്ക് അത് പറ്റി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ കയ്യിൽ നിന്ന് ആ ഡെയിലി നമുക്കുണ്ടാകുന്ന ചെലവുകൾ ഒഴിച്ച് മറ്റ് മെയിനായിട്ടുള്ള ക്യാമ്പയിൻ്റെ എല്ലാ കാര്യങ്ങളും അവരാണ് ഇത്തവണ നിർവഹിച്ചത്. പക്ഷേ അത് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല, ഇനി വരുംകാലങ്ങളിൽ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല.
സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സ്വാഭാവികമായും മത്സരമുണ്ടാകുമല്ലോ. ഈ സാൻഡേഴ്സൺ സീറ്റിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു മത്സരം ഉണ്ടായിരുന്നോ?
അത് ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഇവിടുത്തെ ഓസ്ട്രേലിയൻ രീതി വെച്ചിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യലാണ്. അപ്പം നമുക്കത് എന്താ ആളുകൾ എത്ര പേരുണ്ടെന്നോ, അല്ലെങ്കിൽ ഒരു സമയത്ത് 3 ആപ്ലിക്കേഷൻ വരെ കിട്ടി, അല്ലെങ്കിൽ പിന്നീട് അത് പല നമ്പേഴ്സ് ഞാൻ കേട്ടു, അതിന് മുകളിലോട്ടുള്ള നമ്പേഴ്സ് കേട്ടു. പക്ഷേ ആ ഒരു നമ്പേഴ്സ് ഒരിക്കലും ഇവിടുത്തെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി രീതി വെച്ചിട്ട് നമുക്കത് കിട്ടത്തില്ല. അതൊരു എന്താ ഒരു ഊഹാപോഹങ്ങളായിട്ട് നടക്കുന്നല്ലാണ്ട് മാത്രമേ നമുക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരൊരിക്കലും ഇവര് ആ നമ്പേഴ്സ് നമുക്ക് തരത്തില്ല. അവര് കാരണം അത് അപ്ലൈ ചെയ്യുന്നവരപ്പം എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കിട്ടാത്ത ആൾക്കാർക്ക് അതൊരു പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവർക്ക് ആ ഒരു വന്നതിൻ്റെ പേരിൽ അവർക്കൊരു നാണക്കേടും മറ്റു കാര്യങ്ങളും ഉണ്ടാകാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പ്രോസസ്സ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടപ്പം ആ പാനലിലുള്ള ആൾക്കാർക്ക് മാത്രം എത്ര പേരെ അവർ ഇൻ്റർവ്യൂ ചെയ്തെന്നുള്ള അറിയത്തുള്ളൂ. അവരൊരു കോൺഫിഡൻഷ്യലായിട്ട് തന്നെ നമുക്ക് വെക്കും നമ്മുടെ അടുത്തും പറഞ്ഞിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത സമയത്തും ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നീ അപ്ലൈ ചെയ്യുക, ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും, കിട്ടിയിട്ടുണ്ടെങ്കിൽ അനൗൺസ് ചെയ്യും, കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ അറിയിക്കും, മറ്റുള്ളവരെ അത് അറിയിക്കത്തില്ല എന്നുള്ളത്.
ഓക്കെ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പ്രചരണ സമയത്തൊക്കെ നമുക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയായിരുന്നു? നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണല്ലോ.
എനിക്കതൊരു എന്റെ മനസ്സിലൊരു ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോ ഇത്രയും വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും എപ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എല്ലാ കമ്മ്യൂണിറ്റിയിലും എന്ന പോലെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ, ലോകത്ത് എവിടെ ആയിക്കോട്ടെ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ താല്പര്യമില്ലാത്ത വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയ എന്നും മറ്റാൾക്കാരെ ഇങ്ങോട്ട് നല്ല ആളുകളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നല്ല രീതിയിലാണെങ്കിൽ ആ ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടുന്നതാണ്. അതെനിക്ക് ആ ജോലിയിൽ എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും, ആ രീതിയിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അത് എന്താ വളരെ എന്താ മിനിമലായിരുന്നു, ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് പറയാം. വളരെ റിസീവിങ് ആയിരുന്നു ആളുകൾ അവർക്ക്. പിന്നെ ഈ പറഞ്ഞുള്ള എൻ്റെ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊരു വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അത് ആളുകൾക്ക് എന്നെ കൂടുതൽ കണക്ട് ചെയ്യാൻ കൂടെ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വിശ്വാസം.
ഓക്കെ, ഇനി നമ്മുടെ അസോസിയേഷന്റെ പദവിയിലേക്ക് ഇരുന്ന ആളാണെന്ന് അല്പസമയം മുൻപ് പറഞ്ഞു. നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റിയുടെ പ്രചരണ സമയത്തൊക്കെയുള്ള ഒരു സപ്പോർട്ട് പാർട്ടിസിപ്പേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു?
അവര് വളരെ നല്ലൊരു വിചാരം അസോസിയേഷൻ രീതിയിലല്ല, ഇവിടെ എല്ലാ മേഖലയിൽ നിന്നും മലയാളികൾ അസോസിയേഷനായിട്ട് സഹകരിക്കുന്ന ആൾക്കാരും അല്ലാത്ത രീതിയിലും എല്ലാവരും വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടത്. കാരണം അവരുടെയും കൂടെ ഒരു വിജയമെന്ന് എനിക്ക് ഉറപ്പായിട്ട് അത് പറയാൻ പറ്റും. കാരണം ഒട്ടനവധി ആളുകൾ അവരുടെ പേഴ്സണൽ ടൈം മാറ്റിവെച്ച് ഇപ്പൊ ലെറ്റർ ഡോക്സ് ആയിക്കോട്ടെ, റോഡ് സൈഡ് വേവിംഗ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വളരെ ഇതായിട്ട് സഹകരിച്ചു. അതിൻ്റെയും കൂടെ ഒരു വിജയമാണ്. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. മലയാളികൾ പക്ഷേ നമുക്ക് കൂടുതൽ അറിയാമെന്ന രീതിയിൽ, നമ്മുടെ ഫ്രണ്ട്സ് എന്ന രീതിയിൽ നമ്മളിലൊരാൾ അവിടെ നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സഹായിക്കണമെന്ന രീതിയിൽ ഒത്തിരി പേര് ഇതിനുവേണ്ടിട്ട് സഹകരിച്ചിരുന്നു.
പക്ഷേ അപ്പോഴും ഈ മലയാളികളുടെ ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലുള്ള ഒരു പങ്കാളിത്തം, ഇല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ലേ? നമ്മളിപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയവും ഇല്ല ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെയാണ് പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുന്നത്.
അത് തീർച്ചയായിട്ടും അതെ. ഇന്നലെ തന്നെയാണല്ലോ ഞങ്ങളൊരു വീട്ടിലൊരു ഒത്തുകൂടിയിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞൊരു കാര്യം ആളുകളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മളത് നാട് ഉപേക്ഷിച്ച് ഇവിടെ നമ്മളൊരു മറ്റൊരു രാജ്യത്ത് വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാ വാല്യൂസും നമ്മൾ കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വാല്യൂസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. അത് പ്ലസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കാണ് ആ ഒരു റിസർവേഷൻ ഉള്ളത്. നമ്മളെ മറ്റുള്ളവർ വേറെ രീതിയിൽ ചിന്തിക്കുന്നോ, നമുക്കാണ് മറ്റ ആളുകളെക്കാളും കൂടുതൽ റിസർവേഷൻ ഉള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. മറ്റാർക്കോ ഇങ്ങനെ ഒപ്പീനിയൻ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. ഞാനിത് ഇവിടുത്തെ നേരത്തെ വേദികളിലത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താഘോഷമായിക്കോട്ടെ, നമ്മൾ മാത്രമാണ് ആഘോഷങ്ങൾ ചുരുക്കുന്നത്. ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അസോസിയേഷൻ ആയിക്കോട്ടെ, പള്ളി പെരുന്നാളായിക്കോട്ടെ, അമ്പലത്തിലെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ നമ്മുടെ ആളുകൾ തന്നെ ഒത്തുകൂടി നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളത് പുറത്തെ കമ്മ്യൂണിറ്റികളെ ഒത്തിരി ഇൻവൈറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ ഒത്തിരി കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ആണെങ്കിൽ പോലും ആഘോഷങ്ങൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ നമ്മുടെ ആൾക്കാർ മാത്രമാണ് ഉള്ളത്. പക്ഷെ ഞാനിവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒട്ടനവധി മൾട്ടിക്കൾച്ചറൽ പരിപാടിക്ക് പോയി. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രമാത്രം കൾച്ചറുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതും അവരിത്രമാത്രം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതും കാണുമ്പോഴത്തേക്ക്, അത് ഇപ്പം എന്താ കൈറ്റ് ഫെസ്റ്റിവൽ, അങ്ങനെ ഒത്തിരി ഒട്ടനവധി ഇപ്പം ലൈറ്റ് ഫെസ്റ്റിവൽ, ഏഷ്യൻ കൺട്രീസിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോരോ ഫെസ്റ്റിവൽ, അവരുടെ ഫുഡ്, അവരുടെ ഡ്രസ്സിങ്, ആ ഒരു പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കൊരു വളരെ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇത്രയും വൈവിധ്യമുള്ളൊരു കൾച്ചറുകളുള്ളൊരു നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞൊരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് വർഷമായിട്ട് മാത്രമാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ആൾക്കാർ പോകാറില്ല. നമ്മൾ നമ്മുടെ ആ ഒരു എന്താ ജോലി, വീട്, കുട്ടികൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷെ അത് ഓരോരുത്തരും പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഓരോരുത്തരും തീരുമാനിക്കണം അവർക്ക് എന്താണ് എങ്ങനെയൊക്കെയാണ് ആ കമ്മ്യൂണിറ്റിയിൽ എൻഗേജ് ചെയ്യേണ്ടത് എന്നുള്ളത്.
ഓക്കെ ജിൻസൺ, അപ്പോഴും ഞാനൊന്ന് ചോദിക്കുന്നു, ഇപ്പം താങ്കളും ഒരു നേഴ്സായി പ്രവർത്തിച്ച ആളാണ്, ആ ജോലിയുടെ ഇല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒക്കെ ഒരു സമയപരിമിതി, ബുദ്ധിമുട്ടുകളൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. എത്രത്തോളം പ്രാക്ടിക്കലാണ് ഒരു ഓസ്ട്രേലിയൻ ജീവിതത്തിൽ ഈ തിരക്കിനിടയിൽ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്? അതൊരു വെല്ലുവിളിയല്ലേ?
വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഫാമിലിയുടെ ശക്തമായ ഒരു സപ്പോർട്ടും വേണം. ഇപ്പൊ എന്റെ ഭാര്യ അനു അതിനുള്ള എല്ലാ പിന്തുണ എനിക്ക് നൽകി. ഇപ്പം കുട്ടികളുടെ കാര്യം വരുവാണെങ്കിൽ മക്കളിപ്പോൾ രണ്ടുപേരുണ്ട്, 11 വയസ്സുള്ള ഒരു എയ്മിയും 5 വയസ്സുള്ള ആനയും. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അവരാരും എല്ലാ കാര്യങ്ങളിലും അവർ ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സപ്പോർട്ട് എനിക്കൊന്നും ഉണ്ടായിരുന്നു. ഇപ്പം തന്നെയാണ് കഴിഞ്ഞൊരു ജൂലൈ 1st ആഴ്ചയായപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് എൻ്റെ പപ്പായും അമ്മയും എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇങ്ങനെയുള്ള തിരക്കിലോട്ട് പോകുമ്പോഴത്തേക്കാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി എന്നും എൻ്റെ കൂടെ ഉണ്ട്. അതൊരു എനിക്കുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു.
തീർച്ചയായും താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു സ്ഥാനാർത്ഥിത്വത്തിനായി അവർ പരിഗണിച്ചപ്പോൾ താങ്കളുടെ പ്രൊഫഷൻ നേഴ്സ് എന്നുള്ളൊരു കാര്യം കൂടി അവർ പരിഗണിച്ചിട്ടുണ്ടാകാമെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇനി മുന്നോട്ടുള്ള ഒരു പ്രവർത്തനം എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ?
പ്രതീക്ഷകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡേഴ്സ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത്. അവിടുത്തെ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗങ്ങളിലും ഉള്ള ആളുകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. അപ്പം അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്തൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു താല്പര്യം.
തീർച്ചയായും ജിൻസൺ, സമയപരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് രാഷ്ട്രീയത്തെക്കാൾ ഉപരി എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഒപ്പം ഒട്ടേറെ ആളുകൾക്ക് ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങാൻ ഇതൊരു പ്രചോദനമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
തീർച്ചയായിട്ടും. ഞാൻ ഇവിടുത്തെ ആളുകളുടെ അടുത്തും പറഞ്ഞു, ഇപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ജനറേഷൻ അല്ല, അടുത്ത ജനറേഷനിലും ഈ ഡോക്ടർ, നേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയർ അങ്ങനെയുള്ള പ്രൊഫഷണൽ അല്ല, ഇതിൻ്റെ അകത്ത് സാമൂഹികമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒത്തിരി മേഖലകളുണ്ടെന്നുള്ള അടുത്ത ജനറേഷനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ഞാനത് ഒന്നോ രണ്ടോ പേരെ എന്നെ കണ്ട് ഈ വഴി വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഞാൻ ഉറപ്പായിട്ടും.
തീർച്ചയായും വളരെയധികം നന്ദി ജിൻസൺ. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ പറ്റിയും രാഷ്ട്രീയ യാത്രയെപ്പറ്റിയുമെല്ലാം ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കളോട് പങ്കുവച്ചതിന്
താങ്ക് യു ജോജോ.
പ്രിയ ശ്രോതാക്കളെ, നോർത്തേൺ ടെറിട്ടറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഓസ്ട്രേലിയൻ മലയാളി ജിൻസൺ ആൻഡോ ചാൾസിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെപ്പറ്റിയും രാഷ്ട്രീയ വിശേഷങ്ങളെപ്പറ്റിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
Like, share, comment. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.